പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ SBS മലയാളം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മധ്യകേരളത്തിലെ മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങളാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MV ബെന്നി AN കുമാരമംഗലവുമായി സംസാരിക്കുന്നു.
നമസ്കാരം ശ്രീ MV ബെന്നി. നമ്മൾ മധ്യകേരളത്തിലെ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ വിലയിരുത്തലിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ താങ്കളുമായി സംസാരിക്കുന്നത്. ആദ്യം കോട്ടയം മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കോട്ടയം മണ്ഡലം നമുക്കറിയാം കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും ഒരു കോട്ടയായിരുന്ന സ്ഥലമാണ്. അവിടെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് പോവുകയും അന്ന് UDFന്റെ ടിക്കറ്റിൽ വിജയിച്ച തോമസ് ചാഴികാടൻ ഇന്ന് LDF ടിക്കറ്റിൽ മത്സരിക്കുന്നു. മാത്രമല്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ വളരെ ശക്തനായ ഒരു സാരഥിയായ മോഹൻസ് ജോസഫാണ് അവിടെ LDFനായി മത്സരിക്കുന്നത്. SNDPയുടെ എല്ലാം നമുക്കിപ്പോൾ പറയാവുന്ന വെള്ളാപ്പള്ളി നടച്ചന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും അവിടെ മത്സരിക്കുന്നു. എങ്ങനെ വിലയിരുത്താം നമുക്ക് ഈ കോട്ടയം മണ്ഡലത്തെ?
കോട്ടയം മണ്ഡലം എന്ന് പറയുന്നത് മിക്കവാറും ഒരു UDF മണ്ഡലമാണ്. കോട്ടയം മണ്ഡലം മാത്രമല്ല, ഈ മധ്യ കേരളത്തിലെ മിക്കവാറും നിയോജക മണ്ഡലങ്ങള് ഒരു UDF സ്വഭാവമുള്ള മണ്ഡലങ്ങളാണ്.
അതെ,
സത്യപൂർവമായി അല്ലാത്തവരൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ സാധ്യത UDFനാണ് അവിടെ പരമ്പരാഗതമായിട്ടുള്ളത്. ഈ തവണ LDFലേക്ക് മാണി കേരള കോൺഗ്രസ് മാറിയതിനെ തുടർന്നാണ് ഈ മാറ്റം ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത്.
അതെ,
പക്ഷെ മാണി കേരള കോൺഗ്രസ് LDFലേക്ക് മാറിയെങ്കിലും അവിടെ ഒരു മഹാഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ വോട്ടർമാർ ആ മനോഭാവത്തിൽ മാറുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇപ്പോ അസംബ്ലി ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനിലും ഒരേ മാനദണ്ഡത്തിലല്ല ഒരു സമുദായവും വോട്ട് ചെയ്യുന്നത്. പൊതുവെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ വലിയൊരു വിഭാഗവും സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ അവരുടേതായ രാഷ്ട്രീയവും ജാതിയും മതമൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും ഒരു UDF അനുകൂല തരംഗത്തിലാണ് പൊതുവെ മുസ്ലിം കമ്മ്യൂണിറ്റിയും ഒരു വലിയ ശതമാനം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും. വോട്ട് പ്രധാനമായും CPM ആണ്, പക്ഷെ മതപരമായ അർത്ഥത്തിലല്ല, രാഷ്ട്രീയമായ അർത്ഥത്തിലാണ് CPM എന്ന് പറയുന്നത്. എന്നാലും BJPയും കോൺഗ്രസും ഒക്കെ ആയിട്ട് ഹിന്ദു വോട്ടുകൾ കുറച്ചുകൂടെ സ്പ്ലിറ്റ് ചെയ്യും. പക്ഷെ താരതമ്യേന ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകൾ കുറച്ചുകൂടെ കൂടുതലാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ കുറച്ചുകൂടെ ഒരു 80% എഴുപത് ശതമാനമോ ഒക്കെ അങ്ങനെ മാറുന്നൊരു പ്രശ്നം UDFന് അനുകൂലമായി തിരിയാനുള്ള സാധ്യതയുണ്ട്. ആ അന്തരീക്ഷം കണക്കാക്കിയാൽ എനിക്ക് തോന്നുന്നില്ല ഈ മാണി വിഭാഗം LDFലേക്ക് വന്നതുകൊണ്ട് വിചാരിക്കുന്നൊരു പ്രയോജനം LDFന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാർട്ടികളോ നേതാക്കന്മാരോ ഒക്കെ അഭിപ്രായം മാറുമ്പോൾ അതനുസരിച്ച് അവരുടെ വോട്ട് ബാങ്കിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാ കാലത്തെയും ക്വസ്റ്റ്യൻ.
അപ്പോ
വലിയ അതിൻ്റെതായൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് സാധ്യത മണ്ഡലത്തിന്റെ സ്വഭാവം അനുസരിച്ച് മാണിയുടെ മകന്റെ പക്ഷം മാറിയെങ്കിലും അത് അത്രമാത്രം ഒരു അനുകൂല ഘടകം LDFനെ രൂപപ്പെടുത്താനുള്ള സാധ്യത പൊതുവെ കുറവാണ്. അതുകൊണ്ട്
സമാന സ്വഭാവമുള്ള ഒരു മണ്ഡലം തന്നെയാണല്ലോ ഇടുക്കിയും. അതായത് വളരെ ഈ പറഞ്ഞ പോലെ ഒരു UDFന്റെ കുത്തക മണ്ഡലം എന്ന് പറയാവുന്ന ഒരു സ്ഥലം. 2014 മാത്രമാണ് അവിടെ ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ബാനറിൽ മത്സരിച്ച ജോയിസ് ജോർജ് വിജയിച്ചത്. അന്ന് സഭ വലിയ തോതിൽ ഡീൻ കുര്യാക്കോസിനും PT തോമസിനും എതിരായതുകൊണ്ട് സഭയുടെ വോട്ടുകൾ അവിടെ വലിയൊരു കാര്യമായിരുന്നു. ഇക്കുറിയും ഈ വന്യജീവി പ്രശ്നമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ജോയിസ് ജോർജ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഡീൻ കുര്യാക്കോസിന് അത് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉയർത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
ഡീൻ കുര്യാക്കോസ് UDF കാൻഡിഡേറ്റ് നിൽക്കുകയും ജോസ് ജോർജ് LDF കാൻഡിഡേറ്റ് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുവെ ആ നിയോജക മണ്ഡലങ്ങളൊക്കെ ഒരു UDF അനുകൂല മണ്ഡലമാണെന്ന് ഞാൻ മറ്റേ കോട്ടയത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഏതാണ്ട് ഇടുക്കിയുടെയും കാര്യത്തിൽ സമാനമാണ് അന്തരീക്ഷം. ഒരു തവണ ജോയിസ് ജോർജ് കഴിഞ്ഞ തവണ ജയിച്ചു, കഴിഞ്ഞ മുമ്പിലെ തവണ ജയിച്ചു എന്നുള്ള വാസ്തവമാണ്. പക്ഷെ അതിന് അതിൻ്റെതായ കുറെ കാരണങ്ങൾ അക്കാലത്ത് ഉണ്ടായിരുന്നു. പി ടി തോമസുമായിട്ട് ഇടുക്കി ബിഷപ്പിലുണ്ടായിരുന്ന സ്പർദ്ധ പ്രശ്നങ്ങൾ, യഥാർത്ഥത്തിൽ പി ടി തോമസിന് നാട് കടത്തിയത്, അങ്ങനെ കുറെ ഈ പാളയത്തിലെ പട എന്ന് പറയുന്ന അന്തരീക്ഷമൊക്കെ അവിടെ ഉരുവപ്പെട്ടിരുന്നു. അതിന്റെ ഒരു ഗുണഭോക്താവായിട്ടാണ് അക്കാലത്ത് എൽ ഡി എഫ് വിജയിക്കുകയും ജോസ് ജോർജ് എൽ ഡി ആയി മാറുകയും ചെയ്തത്. പക്ഷെ അത് പിന്നീടും മാറിയല്ലോ അന്തരീക്ഷം. അന്തരീക്ഷം പിന്നീടുള്ള ഇലക്ഷനിൽ മാറി. അതുകൊണ്ട് അവിടെ വലിയ തരത്തിലുള്ളൊരു യു ഡി എഫ് വിരുദ്ധ വികാരം രൂപപ്പെടുമെന്ന് വിചാരിക്കാനുള്ള ഒരു ഞാൻ അത്രയ്ക്ക് അനുകൂലമായ യു ഡി എഫ് വിരുദ്ധ വികാരമൊന്നും അവിടെ ഉണ്ടായി എൽ ഡി എഫ് ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ ഘടനയെ സംബന്ധിച്ചിടത്തോളം സാധ്യത വളരെ കുറവാണ്. സ്വാഭാവികമായും യു ഡി എഫിന് തന്നെയാണ് അവിടെ മേൽക്കൈ പ്രതീക്ഷിക്കാവുന്നത്.
ഇപ്പൊ താങ്കൾക്ക് കൂടി വോട്ടുള്ള മണ്ഡലമായ എറണാകുളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അവിടെ കോൺഗ്രസ് ഒരുപക്ഷെ ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പ് എറണാകുളത്തേതാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരു തരത്തിലും ഏതെങ്കിലും വിധത്തിൽ ഹൈബീഡൻ എന്തെങ്കിലും ഒരു ഭീഷണി ഏതെങ്കിലും ഭാഗത്തുനിന്നുള്ളതായി ഒരു രാഷ്ട്രീയ വിദഗ്ധൻ തന്നെ വിലയിരുത്തുന്നില്ല. വളരെ ചുരുക്കി പറഞ്ഞാൽ എറണാകുളത്തിന്റെ ഒരു സ്വഭാവം ഞാൻ ഈ പറഞ്ഞത് തന്നെയായിരിക്കുമോ?
മിക്കവാറും അത് തന്നെയാണ്. കഴിഞ്ഞ തവണ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പി രാജീവ് പിന്നീട് അസംബ്ലിച്ച് മന്ത്രിയായി. പക്ഷെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് പി രാജീവാണ് ഹൈബീകരണമായിട്ട് ഏറ്റുമുട്ടിയത്. വലിയ തരത്തിൽ വോട്ടുകൾ രാജീവിന് അനുകൂലമായി രൂപപ്പെടും എന്ന് ആളുകൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വലിയ മാർജിനാണ് രാജീവ് ആ ഇലക്ഷനിൽ തോറ്റുപോയത്. അപ്പോ ഈ എറണാകുളം മണ്ഡലം ഒന്ന് നേരത്തെ പറയുന്നത് പോലെ ഒരു യു ഡി എഫ് അന്തരീക്ഷമുണ്ട്. അതോടൊപ്പം ഒരു ലാറ്റിൻ കമ്മ്യൂണിറ്റിക്ക് ഒരു മേൽക്കൈയുള്ള നിയോജക മണ്ഡലമാണ്. അപ്പോ ലാറ്റിൻ കമ്മ്യൂണിറ്റിക്ക് മേൽക്കൈയുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ട് ലാറ്റിൻ കമ്മ്യൂണിറ്റിക്കല്ല, സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾക്കാണ്. പക്ഷെ അത് നേരത്തെ പറഞ്ഞതുപോലെ അസംഘടിതമാകുകയും ഇത് കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ ഈ മണ്ഡലത്തിൽ പണ്ട് മുതലേ ഉണ്ട്. പിന്നെ ഹൈബീഡനാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടെ നിരവധി തവണ MLA MP ഒക്കെ ആയാളാണ്. അപ്പോ വ്യക്തിപരമായി അവരെയും അവരുടെ കുടുംബത്തെയൊക്കെ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലൊക്കെ പരിചയമുണ്ടാവും. അപ്പോ കമ്മ്യൂണിറ്റിക്കകത്തും പുറത്തുമൊക്കെ കുറച്ചൊരു സ്വാധീനം ഹൈബീഡനുണ്ട്, അല്ലെങ്കിൽ ഹൈബീഡന്റെ പിതാവിനുണ്ടായിരുന്നു. ആ അനുകൂല ഘടകങ്ങളെല്ലാം അദ്ദേഹത്തിന് അനുകൂലമാണ്. പിന്നെ അവിടെ ഒരു കെ ജെ ഷൈൻ എന്ന് പറഞ്ഞ ടീച്ചറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അവര് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഈ രാജീവ് വലിയ പ്രതീക്ഷയോടുകൂടി ഇടതുപക്ഷം അവതരിപ്പിച്ചിട്ടും വലിയ ഭൂരിപക്ഷത്തിന് തോറ്റുപോയതിന്റെ ഒരു അന്തരീക്ഷം കൊണ്ടായിരിക്കണം ഇത്തവണ ഒരു കാൻഡിഡേറ്റിനെ അവര് കൊണ്ടു നിർത്തുമ്പോ. ഞാൻ പറയുന്നത് ഒരു അവരുടെ നിലവാരത്തിലുള്ള സംഘടനാ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടന്നിട്ടുണ്ട്. എൽ ഡി എഫിന്റെ എന്തെങ്കിലും ദാസീനത ഈ എറണാകുളം മണ്ഡലത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്രയ്ക്ക് കാര്യമായി ജോലി എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഇലക്ഷനിൽ പ്രതിഫലിക്കാനുള്ള വോട്ടായി മാറാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇവിടെ ബി ജെ പി യുടെ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ വ്യക്തിപരമായി അറിയുന്നവർക്കാണ്. രാധാകൃഷ്ണൻ ആണെങ്കിൽ ദീർഘകാല സുഹൃത്തുമാണ്. അപ്പോ പക്ഷെ വോട്ട് ബി ജെ പിയുടെ കൂടിയേക്കാം. കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് കൂടാനുള്ള സാധ്യത ഉള്ളത് പോലെ എറണാകുളത്തും വോട്ട് കൂടാം. പക്ഷെ എന്നാലും അതൊരു വിജയത്തിലേക്ക് മാറുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ ന്യായം കാണുന്നില്ല. സ്വാഭാവികമായും എറണാകുളത്ത് ഹൈബീഡൻ തന്നെ വിജയിക്കാനാണ് സാധ്യത എന്നാണ് നമ്മൾ മാറുക ഇത് മുഴുവൻ കാണുമ്പോൾ തോന്നുന്നത്. അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ അതിൽ മാറ്റം ഉണ്ടാകുകയുള്ളൂ.
ഈ വളരെ അപൂർവമായി അല്ലെങ്കിൽ ഇക്കുറി ചാലക്കുടി മണ്ഡലത്തിൽ സി രവീന്ദ്രനാഥ് സ്ഥാനാർത്ഥിയായി LDFന് വരുന്നു. ബെന്നി ബെഹനാൻ തന്നെ അവിടെ വീണ്ടും UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. പല കോണുകളിൽ നിന്നും സി രവീന്ദ്രനാഥിനെ പറ്റി ആർക്കും ഒരു എതിരഭിപ്രായമോ അല്ലെങ്കിൽ ഒരു ആക്ഷേപമോ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയോ മറ്റു കാര്യങ്ങളെ പറ്റി ആ ഒരു പ്രതിച്ഛായ അവിടെ ബെന്നി ബെഹനാന് ഒരു ഭീഷണി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ സി രവീന്ദ്രനാഥും ബെന്നി ബെഹനാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ?
ബെന്നി ബെഹനാൻ പൊതുവെ ഒരു സ്വീകാരനായ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് സാധാരണഗതിയിൽ ജയിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല. പക്ഷെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തീരെ വിഞ്ഞാതെ കുറച്ചുകൂടെ നല്ല പ്രതിച്ഛായുള്ള നേതാവാണ്. ആ പ്രതിച്ഛായ ഉള്ള നേതാവായതുകൊണ്ട് അതിൻ്റെതായ ഒരു ഒരു പിൻബലം വോട്ടിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷവും മാറി നിൽക്കുന്ന ആളുകളും കാണുന്നത്. പിന്നെ ഉള്ളൊരു ഒരു നെഗറ്റീവ് ഒരു പോയിന്റ് എന്താ വെച്ചാൽ, ഇനി ഒരു എന്തോ കരിമണൽ കർത്തയുടെ എന്തോ അടിയനാണെന്നോ അച്ചൊക്കെ പറഞ്ഞാണ് കേൾക്കുന്നത്. ഇപ്പോ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സ്കാൻഡൽസ് ഇങ്ങനെ പ്രചരിക്കുന്ന സന്ദർഭമാണ്. അപ്പോ പക്ഷെ അതുമായി ബന്ധപ്പെട്ടൊന്നും ശ്രീ രവീന്ദ്രനാഥിന് എന്തെങ്കിലും ഒരു പങ്കുണ്ട് എന്നാരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ കേട്ടിട്ടുമില്ല, അങ്ങനത്തെ ഒരു മോശം പ്രതീക്ഷ അദ്ദേഹത്തിനും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല മത്സരം ചാലക്കുടിയിൽ ഇറങ്ങേറും. ശ്രീ രവീന്ദ്രനാഥ് വിജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ലെങ്കിലും ഈ ബെന്നി വേനന്റെ കാര്യം പറഞ്ഞ പോലെ അതും ഒരു കൺസിഡറബിൾ കാൻഡിഡേറ്റ് ആണ് രണ്ടുപേരും. അപ്പൊ അതിൽ ആര് ജയിക്കും എന്നുള്ളത് ഒരു നിർണായകമായ മത്സരമായിട്ട് മാറാം. പിന്നെ അതിൽ ഈ കമ്മ്യൂണിറ്റികളുടെ വോട്ട്, നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും കേരളത്തിലെ ജാതിയില്ല മതമില്ല എന്നൊക്കെ നമ്മൾ പഞ്ഞുവാക്ക് പറയുമെങ്കിലും ഈ ഓരോ നിയോജക മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥിയുടെ ജാതി മത അനുപാതം അതിനോടുള്ള ആളുകളുടെ പ്രതിപക്തി വിപ്രതിപക്തി ഇതെല്ലാം ചേർന്നിട്ടാണ് വോട്ടായി മാറുന്നത്. അപ്പോ അവിടുത്തെ നിയോജക മണ്ഡലത്തിന്റെ ജാതി ഘടനയും ആ ജാതി ഘടനയിൽ ഇവർക്കൊക്കെ ചെലുത്താൻ കഴിയുന്ന സ്വാധീനവും എന്തായിരിക്കുമെന്ന് കണക്ക് കൂട്ടിയാൽ മാത്രമേ കൃത്യമായി നമുക്ക് ഒരു പ്രവചനം നടത്താൻ കഴിയുള്ളൂ. ശ്രീ രവീന്ദ്രനാഥും ബെന്നി ബഹനാനും മോശം കാൻഡിഡേറ്റ്സ് ആണെന്ന് ആരും പറയില്ല. രണ്ടുപേരും സ്വീകാര്യതയുള്ള കാൻഡിഡേറ്റ് ആണ്. ശ്രീ രവീന്ദ്രനാഥ് ആവട്ടെ മന്ത്രിയായിരുന്നിട്ടും ഒരു ദുഷ്കരും ഒന്നും ഉണ്ടാക്കാത്ത ഒരു മന്ത്രിയുമായിരുന്നു. അപ്പൊ ആ നിലയ്ക്ക് അവിടെ മത്സരം കുറച്ചുകൂടെ കടുത്തതായിരിക്കും, കനത്ത മത്സരമായിരിക്കും. പക്ഷെ ജാതി മത അനുപാതം അതിന്റെ ഇക്വേഷൻ എങ്ങനെയൊക്കെയാണ് അവിടെ രൂപപ്പെടുന്നതെന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഫലം മാറുന്നത്. രാഷ്ട്രീയത്തെക്കാൾ ഉപരി മറ്റു തരത്തിലുള്ള സാമുദായികമായ അന്തർധാരകൾ അവിടെ സജീവമായിരിക്കും.
ഇത്തവണ രാഷ്ട്രീയ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണല്ലോ തൃശ്ശൂര്. തൃശ്ശൂര് ഇത്തവണ എന്താ പറയാ, തീപാറുന്ന മത്സരം അല്ലെങ്കിൽ ഇതുപോലൊരു ത്രികോണ മത്സരം ഒരുപക്ഷെ കേരളത്തിൽ കണ്ടിട്ടുണ്ടാവില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വളരെ ശക്തരായ സ്ഥാനാർത്ഥികൾ, കെ മുരളീധരൻ സ്വന്തം തട്ടകത്തിൽ മത്സരിക്കുന്നു, വി എസ് സുനിൽകുമാർ ഇത്തവണ വളരെ ശക്തമായി സി പി ഐക്ക് വേണ്ടി സ്ഥാനാർത്ഥിയെ രംഗത്തിറങ്ങുന്നു. കഴിഞ്ഞ 5 വർഷത്തെ തന്റെ തൃശ്ശൂർ മണ്ഡലത്തിലെ പ്രവർത്തനം മുഴുവൻ, അതായത് ഒരു 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 സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിലും ഒരു ബി ജെ പിക്കാരൻ എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിച്ച പ്രചാരണം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് സിനിമാ നടൻ കൂടിയായ സുരേഷ് ഗോപിയും രംഗത്തിറങ്ങിയിരിക്കുന്നു. തൃശ്ശൂരിനെ എങ്ങനെ വിലയിരുത്താം? വളരെ സങ്കീർണമാണല്ലോ അവിടുത്തെ സ്ഥിതികൾ.
സാധാരണഗതിയിൽ ഈ കേരളത്തിലിപ്പോ 20 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ സാധാരണഗതിയിൽ ആളുകൾക്ക് ബി ജെ പിക്ക് ഒരു സാധ്യത ഉള്ളതായി പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂര്. തൃശ്ശൂര് തിരുവനന്തപുരമാണ് പറഞ്ഞിരുന്നതെങ്കിലും പക്ഷെ തിരുവനന്തപുരത്തുമൊക്കെ അതിൻ്റെതായ വേറെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇപ്പൊ തൃശ്ശൂരിലേക്കാണ് ഈസ ഒതുങ്ങുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിക്ക് ഒരു വിജയ സാധ്യത ഉണ്ടെന്നുള്ള സങ്കല്പത്തിലാണ് ബി ജെ പി എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ എതിര് നിൽക്കുന്ന വി എസ് സുനിൽകുമാർ വ്യക്തിപരമായ ഒരു അഴിമതി ആരോപണം അദ്ദേഹത്തെ കുറിച്ചില്ല. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഇംഗ്ലീഷ് പറയുന്ന ഒരു വീഡിയോ നാട്ടിൽ പ്രചരിക്കുന്നത് എനിക്കും കിട്ടി. ആ വീഡിയോ കണ്ടാൽ നമുക്ക് സങ്കടം വരും. കാരണം ഒരു വിവാദകനായ ഒരാൾ ആ പരുവത്തിലുള്ള നിലവാരമില്ലാതെ ഇംഗ്ലീഷ് എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാത്തൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അതിപ്പോ രാജമാണോ ആരെങ്കിലും ഫോർ ചെയ്താണോ എന്ന് എനിക്ക്. അതല്ലാതെ ഈ സുനിൽകുമാറിനെ കുറിച്ച് നല്ല പ്രതിച്ഛായ ഉള്ളതാണ്. കെ മുരളീധരനുള്ള അനുകൂലം കൃഷി മേഖലകളുണ്ടെന്നുള്ളത്, രണ്ടാമത് സാമാന്യ നല്ല വോട്ട് ബാങ്ക് ഉള്ള ക്രിസ്ത്യാനികൾക്ക് വോട്ടറുള്ള സ്ഥലമാണ്. അതായത് ഹിന്ദുക്കളെക്കാൾ കുറവായിരിക്കും എല്ലായിടത്തും, എന്നാൽ 10-30% ക്രിസ്ത്യൻസിനുണ്ട്. ക്രിസ്ത്യാനികളിലെ മഹാഭൂരിപക്ഷവും പണ്ട് മുതലേ ഒരു കോൺഗ്രസ് മനോഭാവം
സംസ്ഥാനത്തിന്റെ രൂപീകരണം മുതൽ തന്നെ തൃശ്ശൂരിലെ ക്രിസ്ത്യാനികളും കോൺഗ്രസും തമ്മിലുള്ള ഒരു വലിയ ബന്ധമുണ്ട്,
അടുപ്പമുണ്ട്. അപ്പോ അതുകൊണ്ട് ഈ മുരളീധരനും ഈ കോൺഗ്രസിന്റെ പിന്നിൽ കുറച്ച് പ്രശ്ന അനുഭാവം പഴയപോലെ തുടർന്നാൽ അയാൾക്കും ഒരു സാധ്യതയുള്ള കാര്യമാണ്. അപ്പോ കെ മുരളീധരനും വി എസ് സുനിൽകുമാറും അതുപോലെ ബി ജെ പി കാൻഡിഡേറ്റ് സുരേഷ് ഗോപിയും കൂടെ ആകുമ്പോൾ മത്സരം കടുത്ത മത്സരമാണ്. ചെറിയ ഒരു തരത്തിലും ഒരു വിശാലമായ മത്സരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായ ഫൈറ്റ് നടക്കാവുന്ന മതമാണ്. ശരി, സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷവും അവിടെ നിരന്തരം പ്രവർത്തിച്ചിട്ടുണ്ട്, കഠിനമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ആനുകൂല്യം പിന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അവസാന ദിവസങ്ങളിലുണ്ടായ കുറെ കുഴപ്പങ്ങളൊക്കെ വന്നപ്പോ അതും ഒക്കെ ഒരു സുരേഷ് ഗോപിക്ക് അനുകൂല ഘടകമാണ്. പക്ഷെ ഈ മലയാളികള് ഏറ്റവും മഹാനായ ആളുകളെ പോലും രാഷ്ട്രീയവും കൂടെ നോക്കും ചിന്തിച്ച് കിടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ലളിതമായി പറയുന്ന ഒരു ഉദാഹരണം, ഈ തിരുവിതാംകൂർ കണ്ട ഏറ്റവും വലിയ ത്യാഗിയായ ഒരു നേതാവ് ഉണ്ടായിരുന്നു, സി പി ഐ പഴയ എം എൽ എ ആയിരുന്നു. അദ്ദേഹം അദ്ദേഹം പിന്നീട് പാർട്ടി പിളർന്നപ്പോ സിപിഎമ്മിലായിപ്പോയി, സിപിഎമ്മിലെന്നല്ല. പക്ഷെ പിറ്റേ ഇലക്ഷനിൽ ഇത്രയും ത്യാഗിയായ ആ നേതാവിനെ വോട്ട് ചെയ്യണം തോപ്പിച്ചു തുടങ്ങി ആലപ്പുഴ ജില്ലയിൽ. അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ കെ പി അപ്പൻ എഴുതിയത് പ്രിയ ബുദ്ധൻ എന്നാണ്. അത്ര ബഹുമാനവും അംഗീകാരവും ഉണ്ടായിരുന്ന നേതാവാണ്. പക്ഷെ പാർട്ടി പിളർന്നപ്പോ അനുയായികൾ സി പി എമ്മിന്റെ കൂടെ പോയപ്പോ ഈ ഇദ്ദേഹം സി പി ഐയിലായിപ്പോയതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെ ചരിത്രമൊക്കെ വോട്ടർമാർ വിസ്മരിച്ചു. അതുകൊണ്ട് ഈ രാഷ്ട്രീയമായ നിലപാടും ജാതി മതം പാർട്ടി പല ഘടകങ്ങൾ പരിഗണിക്കുന്നത് കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ എല്ലായിരിക്കും അനുഭവം കൃഷിക്കാരുടെ നിന്നാണ് നോക്കേണ്ടത്. എന്തായാലും സുരേഷ് ഗോപി നല്ല കാൻഡിഡേറ്റ് ആണ്. പക്ഷെ കൂടെ നിൽക്കുന്ന വി എസ് സുനിൽകുമാറും അതുപോലെ നല്ല പ്രതിച്ഛായുള്ള ആളാണ്. കെ മുരളീധരന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പലതും ഉണ്ടെങ്കിലും അവിടുത്തെ ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന്റെ ഒരു 80% ആകർഷിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സാധ്യതയുള്ള സ്ഥലം തന്നെയാണ്.
ഇപ്പോൾ ആലത്തൂർ മണ്ഡലത്തേക്ക് വരുമ്പോ സി പി എമ്മിന്റെ ഒരു പക്ഷെ കേരളത്തിലെ കെ കെ ശൈലജയും കെ രാധാകൃഷ്ണനുമാണ് ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അവർ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് വെച്ച രണ്ട് സ്ഥാനാർത്ഥികൾ എന്ന് പലരും പറയുന്നു കേട്ടിരുന്നു. കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കും അദ്ദേഹം ഇറങ്ങുന്നത് അവിടെ സിറ്റിംഗ് സീറ്റായ കോൺഗ്രസിന്റെ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ബി ജെ പി ആകട്ടെ വളരെ അപ്രതീക്ഷിതമായി മുൻ പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ സരസുവിനെ അവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്നവരുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും അല്ലെങ്കിൽ റാലിയിലും ഒക്കെ പങ്കെടുക്കുന്നു. അപ്പോ ആലത്തൂരിനെ സംബന്ധിച്ച് എന്തായിരിക്കും അതിന്റെ ഒരു വിലയിരുത്തൽ?
ആലത്തൂര് കെ രാധാകൃഷ്ണൻ ഒരു സ്വീകാരനായ സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതായത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ച് പൊതുവെ പറയുന്നൊരു പരാതി ഈ ധാർഷ്ട്യത്തിന്റെ ആളുകളാണ് ഇവരെല്ലാവരും. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എല്ലാം ആവശ്യത്തിൽ കൂടി ധാർഷ്ട്യം കാണിക്കുന്ന ആളുകളാണെന്നൊരു ആക്ഷേപം പൊതുവെ സി പി എം നേതാക്കന്മാരെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളിൽ ഒരാളാണ് കെ രാധാകൃഷ്ണൻ. അദ്ദേഹം അങ്ങനെ ധാർഷ്ട്യത്തോടെ പെരുമാറിയോ വിമതി നടത്തിയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് കൾച്ചർ ആദ്യാവസാന ജീവിതത്തിൽ പുലർത്തിയിട്ടുള്ള ആളാണ് കെ രാധാകൃഷ്ണൻ. കഴിഞ്ഞ തവണ ആ മണ്ഡലം കയ്യിൽ നിന്ന് പോയത് സി പി എമ്മിനൊരു ജനറൽ ഉണ്ടാക്കിയ കാര്യമാണ്. യാദൃച്ഛമായിട്ടാണ് രമ്യ ഹരിദാസ് വരികയും രമ്യ ഹരിദാസ് പാട്ട് പാടി മണ്ഡലം കീഴ്പ്പെടുത്തുകയും ചെയ്തത്. ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനെതിരെ ഉണ്ടായ വിവേകരഹിതമായ ചില സംസാരങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്ത് അക്കാലത്ത് ഉണ്ടായതിന്റെ ഒരു തിരിച്ചറിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആവശ്യമില്ലാത്ത കുറച്ച് അവരെ മോശപ്പെടുത്തി സംസാരിക്കുക ചെയ്തു. അപ്പോ അതുകൊണ്ട് ആ സീറ്റ് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്ന് കരുതിയിട്ടായിരിക്കണം മന്ത്രിയൊക്കെ കെ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാക്കി സി പി എം. സ്വാഭാവികമായിട്ടും കെ രാധാകൃഷ്ണൻ നല്ല സ്ഥാനാർത്ഥിയാണ്. രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ അവിടെ അത്ഭുതകരമായിട്ടാണ് ജയിച്ചത്. പൊതുവെ അതൊരു ഇടതുപക്ഷ മണ്ഡലമാണ്. ആ ഇടതുപക്ഷ മണ്ഡലത്തിൽ അത്ഭുതകരമായിട്ടാണ് അവർ ജയിച്ചത്. പക്ഷെ അവരും അതിനുശേഷവും വളരെ സ്വീകാര്യമായി തന്നെയാണ് തുടരുന്നത്. എന്നാലും കേരളാവകാശമായിട്ട് ഏറ്റുമുട്ടി രമ്യ ഹരിദാസിന് വിജയിക്കാൻ കഴിയുമോ എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. അതിന് കൃത്യമായി നമുക്കൊരു കണക്ക് പറയാൻ പറ്റില്ല. സാധ്യത ഉണ്ടെന്നും ഇല്ലെന്നും പറയാവുന്ന അവസ്ഥയാണ്. അതുപോലെ മൂന്നാമത്തെ സ്ഥാനാർത്ഥി അവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കണ്ടു നിൽക്കുന്ന ഡോക്ടർ ടി എൻ സരസു, അവരും യാദൃശ്യമായിട്ടാണ് ആരും പ്രതീക്ഷിക്കാതെ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നതും ഒക്കെ ഉള്ളതായ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു കാര്യം കേരളത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ നിയോജക മണ്ഡലങ്ങളിലും പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് കൂടും എന്നുള്ള കാര്യം. അതായത് ബി ജെ പി ജയിക്കാത്ത മണ്ഡലങ്ങളായിരിക്കും മെജോറിറ്റി, ചിലപ്പോൾ 20 തോറ്റൊന്നും വരാം, അല്ലെങ്കിൽ 19 തോറ്റൊന്നും വരാം. എങ്ങനെയായാലും പക്ഷെ അവരുടെ വോട്ട് കൂടും. ആ വോട്ട് കൂടുന്നതിന്റെ ഭാഗമാണ് ഡോക്ടർ ടി എൻ സരസുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതും അതിന്റെ പ്രവർത്തനവും. പെട്ടെന്നൊരു അന്തരീക്ഷം രൂപപ്പെട്ടു, അല്ലെങ്കിൽ തന്നെ ആളുകൾ ബി ജെ പിയോട് അനുഭാവം പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് അപ്രതീക്ഷിതമായ ഒരു കാൻഡിഡേറ്റിനും കിട്ടി. അപ്പൊ അതൊക്കെ ആ മണ്ഡലത്തിന് അനുകൂല ഘടകമാണ്. പക്ഷെ അവർക്ക് വിജയസാധ്യത ഉണ്ടെന്നാരും പറയില്ല. വിജയസാധ്യത രാധാകൃഷ്ണൻ തന്നെ ഹരിദാസാണ്. പക്ഷെ എങ്കിലും ടി എൻ സരസുവിന് എത്ര വോട്ട് കൂടും, ഈ ബി ജെ പി കാൻഡിഡേറ്റ് മണ്ഡലങ്ങളിലും അവരുടെ എത്ര വോട്ട് കൂടും എന്നതാണ് നോക്കേണ്ടത്. കാരണം അത് ഭാവിയിലേക്കുള്ളൊരു സൂചനയാണ്. വോട്ട് കൂടുന്നത് ഭാവിയിലേക്കുള്ള സൂചനയാണ്. അപ്പൊ അതുകൊണ്ട് ആലത്തൂര് ഇവരുടെ വോട്ട് കൂടുന്ന കണക്കും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്.
പാലക്കാടേക്ക് വരുമ്പോ ബി ജെ പിക്ക് ഇപ്പോ തിരുവനന്തപുരം, ആറ്റിങ്കൽ, തൃശൂര്, അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ആലപ്പുഴ എന്ന് അതിനോടൊപ്പം തന്നെ വലിയ തോതിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അവിടെ ആദ്യമായി കേരളത്തിലൊരു മുനിസിപ്പാലിറ്റി ബി ജെ പി സ്വന്തം നിലയ്ക്ക് ഭരിക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. വി കെ ശ്രീകണ്ഠൻ അവിടെ എം പി ആയി കഴിഞ്ഞ തവണ വളരെ സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിരുന്നു, വളരെ സർപ്രൈസ് വിജയവുമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കാരണം എം പി രാജേഷിനാണ് അദ്ദേഹം അവിടെ തോൽപ്പിച്ചത്. ഇക്കുറി പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ എ വിജയരാഘവനാണ് അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി. ഇടതിലേക്കും വലതിലേക്കും മാറി മാറി വിജയിച്ച ഒരു പാരമ്പര്യമുള്ള സ്ഥലമാണ് പാലക്കാട്. അവിടെ എങ്ങനെയായിരിക്കും ഇത്തവണ വി കെ ശ്രീകണ്ഠൻ ആ പഴയ ജനസമ്മതി നിലനിർത്താൻ സാധിക്കുമോ? വി കൃഷ്ണകുമാർ കോൺഗ്രസിന്റെ വോട്ടായിരിക്കുമോ അവിടെ പിടിക്കുന്നത് ഏറ്റവും കൂടുതൽ? എങ്ങനെ വിലയിരുത്താം അതിനെ?
രണ്ട് മണ്ഡലങ്ങളിലും എനിക്ക് പരിചയങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉള്ളതാണ് രണ്ട് മണ്ഡലങ്ങളില്. പക്ഷെ പാലക്കാടും ആലപ്പുഴയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഹിന്ദു വോട്ടുള്ള പ്രദേശങ്ങളാണ്. ഹിന്ദു വോട്ടുണ്ട് പാലക്കാട് പോലെ ആലപ്പുഴയിലും അതെ. ആ വോട്ടിൽ മഹാഭൂരിപക്ഷവും സി പി എമ്മിനാണ്. അവിടുത്തെ ഹിന്ദു വോട്ട് രാഷ്ട്രീയമായിട്ടുള്ള വോട്ടിംഗ് ആണ്. അപ്പോ ആ നിലവാരത്തിലുള്ള മണ്ഡലങ്ങളിൽ ചെറിയൊരു ഇടകളൊക്കെ വന്നു പോയാൽ പിന്നത് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ മാറും. അപ്പൊ അത് പാലക്കാടാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും ഇതൊരു നിർണായക ചോദ്യമാണ്. അവിടെ ആര് എൽ ഡി എഫിന്റെയും ആര് യു ഡി എഫിന്റെയും ജയിക്കും എന്നുള്ളതല്ല. അപ്പോ ആലപ്പുഴയിലാണെങ്കിലും ആരിഫും കെ സി വേണുഗോപാലുമാണ്, ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനുമാണ്. അപ്പോ അതിൽ സ്വാഭാവികമായിട്ടും ജയസാധ്യത ഡി എഫിനോ യു ഡി എഫിനോ തന്നെ ആയിരിക്കും. പാലക്കാടാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഈ രണ്ട് മണ്ഡലത്തിലും സാധാരണക്കാരെ ഹിന്ദു വോട്ടുള്ള പ്രദേശമായതുകൊണ്ട് അവര് ചെറിയ തരത്തിലെങ്കിലും ഇടതുപക്ഷത്തിനെയോ യു ഡി എഫിനെയോ ഉപേക്ഷിച്ച് മറുപക്ഷത്തേക്ക് മാറുമോ എന്ന ഒരു വോട്ട് വോട്ടിംഗ് പെർസെന്റേജ് കൂടുമോ എന്നുള്ളതാണ്. അവർ ജയിക്കുമെന്നല്ലേ പറയുന്നത്, വോട്ടിംഗ് പെർസെന്റേജ് കൂടും. അങ്ങനെ കൂടുകയാണെങ്കിൽ അത് ഭാവിയിലേക്ക് ഒരു ഇൻഡിക്കേഷൻ, ഒരു സൂചന കൂടെ പറയാം. ഈ അടുത്ത കാലത്ത് നമ്മുടെ കെ എം മാണിയുടെ മരുമകൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കെ എം മാണിയുടെ മകൻ പഴയ ഐഎഎസുകാരൻ എൻ പി ജോസഫ്, അങ്ങനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഈ വടക്കേ മലബാറിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അസംബ്ലി ഇലക്ഷൻ നിന്നാണ്. അപ്പോ അതിന്റെ അനുഭവത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ വടക്കേ മലബാറിലെ മുസ്ലിം കേന്ദ്രങ്ങളിലൊക്കെ പുള്ളി ഇലക്ഷന്റെ ഭാഗമായിട്ട് അവര് ലീഗുകാരാണ്, സ്വാഭാവികമായും അവരൊക്കെ ഇയാള് കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയതുകൊണ്ട് സഹായിക്കും. പക്ഷെ അപ്പോഴും അവരുടെ സ്വകാര്യ സംഭാഷണത്തില് സി പി എം പകരരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഏത് മുസ്ലിം ലീഗുകാർ പോലും. അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ പാർട്ടി ഗ്രാമം എന്ന് പറയുന്നത്, കുറച്ചുകൂടെ പച്ചയായി പറഞ്ഞാൽ പാർട്ടി ഗ്രാമം എന്ന് പറയുന്നത് ഹിന്ദു ഗ്രാമങ്ങളാണ്. അതായത് ഈ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്നിടത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളല്ല, ഹിന്ദുക്കളാണ്. അപ്പോ സി പി എമ്മിന് എന്തെങ്കിലും ഒരു തകർച്ച വന്നുപെട്ടാൽ ഈ തോട്ടപ്പുറത്ത് മംഗലാപുരം ഒക്കെ ബി ജെ പി ഉള്ള സ്ഥലവുമാണ്. അപ്പൊ ഈ പാലക്കാടിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അതും കൂടെ ഒന്ന് ആലോചിക്കണം. അപ്പോ ആ അർത്ഥത്തിൽ ഒരു തിരിച്ചടി വന്നു പോയാൽ ബുദ്ധിമുട്ടാണ് ഈ മണ്ഡലങ്ങളിലൊക്കെ. അതിപ്പോ പാലക്കാട് ബോർഡർ ആയതുകൊണ്ട് പാലക്കാട് കുറച്ചുകൂടെ പ്രശ്നങ്ങൾ കൂടാം, അല്ലെങ്കിൽ കാസർഗോഡ് പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ വരാം.
ഏതായാലും വളരെ നന്ദി ശ്രീ ബെന്നി, ഈ ഒരു വളരെ സമഗ്രമായ ഒരു വിലയിരുത്തൽ നൽകിയതിന്. പ്രത്യേകിച്ചും താങ്കൾ പറഞ്ഞ ഈ സി പി എം തോൽക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം ഈ ഒരു മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വലിയ നിർണായകമായ ഒരു വിലയിരുത്തലും ഒരു നിരീക്ഷണവുമാണെന്ന് കരുതുന്നു. ഏതായാലും വളരെ നന്ദി എസ് ബി എസ് റേഡിയോയോട് സംസാരിച്ചതിന്.
പ്രിയ ശ്രോതാക്കളെ, കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം വി ബെന്നി മധ്യകേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിലയിരുത്തുന്നതാണ് നമ്മൾ ഇതുവരെ കേട്ടത്. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തികച്ചും വ്യക്തിപരമായ നിരീക്ഷണങ്ങൾ മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു.